ഒരു ദോഷനായിരിക്കുന്നതിനേക്കാൾ നല്ലത് ബുദ്ധിമാനായിരിക്കുകയാണ്. അജ്ഞാനിയായിരിക്കുന്നതിനേക്കാൾ നല്ലത് വിദ്യാഭ്യാസമുള്ള അറിവുള്ള വ്യക്തിയായിരിക്കുന്നതാണ്.
ജീവസന്ദേശത്തിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനങ്ങൾ. വളരെ തിരക്കുപിടിച്ച ഒരു ലോകത്തിൽ ദൈവവചനത്തിന് തക്ക സ്ഥാനം കൊടുക്കാത്ത ഒരു തലമുറയുടെ മധ്യത്തിൽ ഇന്നും ഈ പഠനത്തിനായി കാതോർത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയരെ, ദൈവവചനം അത് വിലമതിക്കുവാൻ കഴിയാത്ത അനുഗ്രഹങ്ങളുടെ കലവറയാണ്. ഓരോ ദിവസവും ഈ കലവറയിൽ നിന്നും വിളമ്പിത്തരുന്ന ജോർജ് ഫിലിപ്പിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അദ്ദേഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ ഇനി നമുക്ക് ഇന്നത്തെ പഠനം ശ്രദ്ധിക്കാം.
സഭാപ്രസംഗിയുടെ പുസ്തകമാണല്ലോ കഴിഞ്ഞ ചില ക്ലാസുകളിലായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശലോമോൻ തന്റെ ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്തുവാൻ പല മാർഗങ്ങൾ പരീക്ഷിച്ചതിനെക്കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ അധ്യായം നാം പഠിച്ചു കഴിഞ്ഞു. രണ്ടാം അധ്യായത്തിൽ ശലോമോൻ മറ്റ് ചില മാർഗങ്ങൾ ആരായുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. സുഖലോലുപത്വത്തിൽ സംതൃപ്തി അടയുവാൻ ആധുനിക മനുഷ്യൻ പരിശ്രമിക്കുന്നു. ശലോമോനും അതാണ് പരീക്ഷിച്ചു നോക്കിയത്. സഭാപ്രസംഗിയുടെ പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ നാം കാണുന്നത്, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, വരിക, ഞാൻ നിന്നെ സന്തോഷം കൊണ്ട് പരീക്ഷിക്കും, സുഖം അനുഭവിച്ചു കൊള്ളുക. എന്നാൽ അതും മായ തന്നെ. സുഖലോലുപത്വത്തിന്റെ പാതയിൽ അറിയപ്പെട്ടിരുന്ന സകലതും ശലോമോൻ പരീക്ഷിച്ചു കാണും. ലൈംഗിക ജീവിതത്തിന്റെ കാര്യത്തിൽ ശലോമോൻ ഒരു നിപുണനായിരുന്നല്ലോ. അവന് 1000 ഭാര്യമാരും വെപ്പാട്ടികളും ഉണ്ടായിരുന്നു. ആ വിധത്തിൽ ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്തുവാൻ അവൻ ശ്രമിച്ചു നോക്കി. ഇന്നും ഇതുമാത്രമാണ് സന്തോഷത്തിന്റെ ഒരു മാർഗമെന്ന് പഠിപ്പിക്കുന്നതായ ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ലൈംഗികത്വം മാത്രമാണ് ജീവിതത്തിൽ സുഖത്തിനുള്ള മാർഗമെന്ന് പറയുന്ന സമൂഹം വാസ്തവത്തിൽ മാരക രോഗങ്ങളല്ലേ തന്നിട്ടുള്ളത്? ഇന്ന് മനുഷ്യന്റെ ഈ ബലഹീനതയെ ചൂഷണം ചെയ്യുവാൻ എന്തെല്ലാം പരിപാടികളാണുള്ളത്! ഇതുമാത്രമാണ് ജീവിതത്തിൽ സുഖത്തിനുള്ള മാർഗം എന്ന് മനുഷ്യന്റെ തലച്ചോറിൽ അടിച്ചു കയറ്റി വച്ചിരിക്കുകയാണ്. തന്മൂലം മനുഷ്യൻ നോക്കുന്നതും കാണുന്നതുമെല്ലാം ലൈംഗികത്വം മാത്രമാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ശലോമോൻ പറയുന്നു, തന്നെപ്പോലെ ആ കാര്യത്തിൽ ആസക്തനായിരുന്ന വേറൊരു വ്യക്തി കാണില്ല. ശലോമോൻ പറയുന്നു, അത് മായയാകുന്നു. അതോട് ചേർത്ത് അവൻ പറയുന്നു, വീഞ്ഞുകുടിക്കുകയും വിനോദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിലൂടെ സുഖലോലുപത കണ്ടെത്തുവാൻ ശ്രമിക്കുന്നതായ ആ പ്രവണതയെക്കുറിച്ച് അവൻ പറയുന്നു. എല്ലാവിധ സുഖങ്ങളുടെയും പിന്നാലെ ശലോമോൻ പോയി. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, വരിക, ഞാൻ നിന്നെ സന്തോഷം കൊണ്ട് പരീക്ഷിക്കും, സുഖം അനുഭവിച്ചു കൊള്ളുക. എന്നാൽ ഫലമെന്തായിരുന്നു എന്ന് ശ്രദ്ധിക്കുക. അതും മായ തന്നെ, ശൂന്യം, പ്രയോജനരഹിതം. എത്ര വലിയൊരു പാഠമാകുന്നു തന്റെ അനുഭവത്തിൽ നിന്നും ശലോമോൻ ലോകത്തിന് പറഞ്ഞു തരുന്നത്! എന്നാൽ കേൾക്കുവാൻ മനുഷ്യന് താൽപര്യമില്ലാത്തതുകൊണ്ട് ഇന്നും ആ ശൂന്യമായ പരീക്ഷണത്തിൽ മനുഷ്യൻ തുടരുന്നതായി നാം കാണുന്നു. രണ്ടാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം ശ്രദ്ധിച്ചാട്ടെ. ഞാൻ ചിരിയെക്കുറിച്ച് അത് ഭ്രാന്ത് എന്നും സന്തോഷത്തെക്കുറിച്ച് അതുകൊണ്ട് എന്ത് ഫലം എന്നും പറഞ്ഞു. ശലോമോന്റെ കൊട്ടാരത്തിൽ അവനെ തമാശ പറഞ്ഞ് ചിരിപ്പിക്കുന്നതിനായി, രസിപ്പിക്കുന്നതിനായി കൊട്ടാര വിദൂഷകന്മാർ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ശലോമോൻ ഇപ്പോൾ പറയുന്നത് അതൊക്കെ സമയം കളയുന്ന പരിപാടികളാകുന്നു, യാതൊരു ഫലവുമില്ല എന്നാണ്. കുറെ ചിരിച്ചു, എന്താണ് വില, എന്താണ് ഫലം? മൂന്നാം വാക്യത്തിൽ നാം കാണുന്നു, മനുഷ്യർക്ക് ആകാശത്തിന് കീഴെ ജീവപര്യന്തം ചെയ്യുവാൻ നല്ലത് എന്തെന്ന് ഞാൻ കാണുവോളം എന്റെ ഹൃദയം എന്നെ ജ്ഞാനത്തോടെ നടത്തിക്കൊണ്ടിരിക്കെ ഞാൻ എന്റെ ദേഹത്തെ വീഞ്ഞുകൊണ്ട് സന്തോഷിപ്പിപ്പാനും ഭോഷത്വം പിടിച്ചുകൊള്ളുവാനും എന്റെ മനസ്സിൽ നിരൂപിച്ചു. ആകാശത്തിൻ കീഴെ ശലോമോൻ ദൈവത്തെ കൂടാതെ പരീക്ഷണങ്ങൾ നടത്തുന്ന വ്യക്തിയാകുന്നു എന്ന കാര്യം ഓർത്തിരിക്കേണ്ടത്രേ. നാലാം വാക്യത്തിൽ നാം കാണുന്നത്, ഞാൻ മഹാപ്രവൃത്തികളെ ചെയ്തു, എനിക്ക് അരമനകളെ പണിതു, മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി. യെരുശലേമിലും മറ്റ് പല സ്ഥലങ്ങളിലും ഇന്നും ശലോമോന്റെ കുതിരാലയങ്ങളുടെ അവശിഷ്ടങ്ങൾ കാണുവാൻ കഴിയും. ദേശത്തിന്റെ അങ്ങോളം ഇങ്ങോളം ശലോമോന് എല്ലായിടത്തും ഈ കുതിരകളെ കെട്ടുന്ന ആലയങ്ങളുണ്ടായിരുന്നു. എന്നാൽ മോശയുടെ ന്യായപ്രമാണത്തിൽ ഒരു രാജാവ്, ഇസ്രായേലിലെ ഒരു രാജാവ് കുതിരയെ വർദ്ധിപ്പിക്കുവാൻ പാടില്ല എന്ന് വിലക്കിയിരുന്നതായി നാം കാണുന്നു. അഞ്ചും ആറും വാക്യങ്ങളിൽ നാം കാണുന്നത്, ഞാൻ തോട്ടങ്ങളെയും ഉദ്യാനങ്ങളെയും ഉണ്ടാക്കി, അവയിൽ സകലവിധ ഫലവൃക്ഷങ്ങളെയും നട്ടു, വൃക്ഷം വെച്ചുപിടിപ്പിച്ചിരുന്ന തോപ്പ് നനപ്പാൻ കുളങ്ങളും കുഴിപ്പിച്ചു. ശലോമോന് കൃഷിയിലും അതുപോലെയുള്ള കാര്യങ്ങളിലും താൽപര്യപൂർവ്വം പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിരുന്നു എന്നത്ര ഇവിടെ പറയുന്നത്. ജലസേചന സൌകര്യങ്ങളും ശലോമോൻ ഏർപ്പെടുത്തിയിരുന്നു. ഏഴാം വാക്യത്തിൽ, ഞാൻ ദാസന്മാരെയും ദാസിമാരെയും വിലയ്ക്ക് വാങ്ങി, വീട്ടിൽ ജനിച്ച ദാസന്മാരും എനിക്കുണ്ടായിരുന്നു, യെരുശലേമിൽ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന ഏവരിലും അധികം ആടുമാടുകളായ ബഹുസമ്പത്ത് എനിക്കുണ്ടായിരുന്നു. ഇവയെല്ലാം എങ്ങനെ അവന് സംരക്ഷിക്കുവാൻ കഴിഞ്ഞു എന്ന് നിങ്ങൾ അതിശയിച്ചേക്കാം. അക്കാലത്ത് ലോകത്തിലെ സ്വർണം നിയന്ത്രിച്ചിരുന്നത് ശലോമോനായിരുന്നു എന്നോർക്കണം. അവന് ധാരാളം പണം ചെലവഴിക്കുന്നതിനുണ്ടായിരുന്നു. ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്നതിനുവേണ്ടി സകലവും അവനുണ്ടാക്കി. ചൂടുകാലത്ത് ശീതള പാനീയം കുടിക്കുന്നതിനായി അവൻ ഹെർമോൻ പർവ്വതത്തിൽ നിന്ന് മഞ്ഞുകട്ടകൾ കൊണ്ടുവന്നിരുന്നു എന്ന് ഇന്നറിയപ്പെടുന്നുണ്ട്. ജീവിതത്തിൽ സുഖത്തിനുവേണ്ടി ഒരു മനുഷ്യൻ എന്തെല്ലാം പരീക്ഷിച്ചു നോക്കാമോ അതെല്ലാം ശലോമോൻ പരീക്ഷിച്ചു എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. ജീവിതം സുഖകരമാക്കുവാൻ ഇന്നും പലതും പരീക്ഷിക്കുന്ന മനുഷ്യനുള്ള എത്ര വലിയൊരു മുന്നറിയിപ്പാണിത്, പാഠമാകുന്നു ഇത്. ശലോമോന് ഇല്ലായിരുന്ന എന്തെങ്കിലും ആധുനിക മനുഷ്യന്റെ പക്കൽ ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ വെള്ളിയും പൊന്നും രാജാക്കന്മാർക്കും സംസ്ഥാനങ്ങൾക്കുമുള്ള ഭണ്ഡാരവും സ്വരൂപിച്ചു, സംഗീതക്കാരെയും സംഗീതക്കാരത്തികളെയും മനുഷ്യരുടെ പ്രമോദമായ അനവധി സ്ത്രീജനത്തെയും സമ്പാദിച്ചു. എല്ലാവിധത്തിലുമുള്ള സംഗീതം അവനുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും തന്നെ അവന്റെ ഹൃദയത്തെ സംതൃപ്തിപ്പെടുത്തുവാൻ പര്യാപ്തമായിരുന്നില്ല. ഒൻപതും പത്തും വാക്യങ്ങളിൽ, ഇങ്ങനെ ഞാൻ എനിക്ക് മുമ്പ് യെരുശലേമിൽ ഉണ്ടായിരുന്ന എല്ലാവരിലും മഹാനായിത്തീർന്നു, അഭിവൃദ്ധി പ്രാപിച്ചു, ജ്ഞാനവും എന്നിൽ ഉറച്ചുനിന്നു, എന്റെ കണ്ണ് ആഗ്രഹിച്ചതൊന്നും ഞാൻ അതിന് നിഷേധിച്ചില്ല, എന്റെ ഹൃദയത്തിനൊരു സന്തോഷവും വിലക്കിയില്ല, എന്റെ സകല പ്രയത്നവും നിമിത്തം എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ സകല പ്രയത്നത്തിലും എനിക്കുണ്ടായ അനുഭവം ഇതുതന്നെ. ഒരു കച്ചവട സ്ഥലത്തുകൂടി നിങ്ങൾ നടന്നുപോകുന്നു എന്ന് വിചാരിക്കുക. കണ്ണാടി അലമാരികളിൽ ആവശ്യം പോലെ കാര്യങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. കാണുന്നതെല്ലാം വാങ്ങാൻ സാധിച്ചെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എന്ന് കരുതുക. അങ്ങനെ സാധ്യമായാൽ അത് എത്രമാത്രം സന്തോഷം നൽകുന്ന കാര്യമാണ്. അതെ, ശലോമോൻ അതാണ് ചെയ്തത്. അവന്റെ ഹൃദയത്തിൽ അവൻ ആഗ്രഹിച്ചതെല്ലാം അവൻ വാങ്ങി. അവൻ ലോകത്തിലേക്ക് നോക്കുമ്പോൾ അവനിൽ നിന്ന് വിലക്കിയിരുന്നതായി യാതൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവൻ അനുഭവിക്കുവാൻ കഴിയാത്തതായി ഒന്നും കാണുവാനില്ലായിരുന്നു. കണ്ണിക്കാണുന്നതെല്ലാം ലഭ്യമായിട്ടുള്ള, എല്ലാം സ്വന്തമാക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി. ആ വ്യക്തിയെപ്പോലെ സന്തോഷവാനായ വേറെ ആരുമില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. ഏതായാലും അങ്ങനെയുള്ളവർ സന്തോഷവാന്മാരല്ല എന്നതാണ് സത്യം. ആരാണിന്ന് കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത്? സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ളവരാണോ? അല്ല, സമ്പന്നന്മാര്, കോടീശ്വരന്മാര്, സിനിമാ നടന്മാരും സിനിമാ നടിമാരും, പ്രമുഖരായ വ്യക്തികൾ, ഇവരൊക്കെയാണ് കൂടുതൽ ആത്മഹത്യയിൽ ജീവിതം അവസാനിപ്പിക്കുന്നത്. എന്താണ് കാരണം? ശലോമോൻ കണ്ടെത്തിയ നിഗമനത്തിൽ അവരും എത്തിച്ചേരുന്നു. സുഖത്തിനുവേണ്ടി സകല വഴികളും അവൻ പരീക്ഷിച്ച ശേഷം ഇപ്രകാരം പറഞ്ഞു. പതിനൊന്നാം വാക്യം, ഞാൻ എന്റെ കൈകളുടെ സകല പ്രവൃത്തികളെയും ഞാൻ ചെയ്യുവാൻ ശ്രമിച്ച സകല പരിശ്രമങ്ങളെയും നോക്കി, എല്ലാം മായയും വൃഥാ പ്രയത്നവുമത്രേ, സൂര്യന്റെ കീഴിൽ യാതൊരു ലാഭവും ഇല്ല എന്ന് കണ്ടു. സകലവും ഉണ്ടായിരുന്ന ഒരു മനുഷ്യന്റെ പ്രസ്താവനയാണിത് എന്നോർക്കണം. അനേകം ആളുകൾ ശലോമോന്റെ വാക്ക് സ്വീകരിക്കുവാൻ തയ്യാറല്ല. അവർ സ്വയം ഈ പരീക്ഷണത്തിൽ വീണ്ടും ഏർപ്പെടുന്നു. ശലോമോൻ ചെയ്തത്രയും അവർക്ക് കഴിയുകയില്ലെന്ന് മാത്രം. അവരും ഈ പറഞ്ഞ അതേ നിഗമനത്തിലാണ് എത്തുന്നത്. അവർ പറയും, ജീവിതം ശൂന്യമാകുന്നുവെന്ന്. ശലോമൻ പറഞ്ഞു, എല്ലാം മായയും വൃഥാ പ്രയത്നവുമത്രേ, സൂര്യന്റെ കീഴിൽ യാതൊരു ലാഭവുമില്ല എന്ന്. ഈ അധ്യായത്തിന്റെ തുടർന്നുള്ള ഭാഗത്ത് ശലോമോൻ മറ്റൊരു രംഗത്തേക്ക് നീങ്ങുന്നതായി കാണാം. വസ്തുമയത്വത്തിലേക്കാണ് അവന്റെ നീക്കം, ഭൌതികമായ കാര്യങ്ങളിലേക്ക്. ഇപ്പോഴത്തേതിനുവേണ്ടിയുള്ള അല്ലെങ്കിൽ ഇവിടത്തേക്ക് മാത്രമുള്ള ജീവിതമാണ് ഈ ഭൌതികമായിട്ടുള്ള ചിന്ത. അതെ, സ്വയത്തിനുവേണ്ടിയുള്ള ജീവിതം, വസ്തുമയമായ ചിന്ത. ഇതുവരെ സുഖലോലുപത്വത്തിനു വേണ്ടിയിട്ടാണ് അവൻ സമയം കളഞ്ഞത്. ആദ്യം അവൻ ശാസ്ത്രം പരീക്ഷിച്ചു, പിന്നീട് അവൻ ജ്ഞാനം ലഭിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു. ലോകത്തിലേതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നതെല്ലാം അവൻ സ്വന്തമാക്കി. എന്നാൽ അതിന്റെയും ഫലം അവൻ പറയുന്നത് അവന് യാതൊരു സംതൃപ്തിയും ഉണ്ടായില്ല എന്നത്രേ. സ്വയത്തിനുവേണ്ടി അവൻ ചെയ്യാവുന്നതൊക്കെ ചെയ്തു. തുടർന്ന് അവൻ പറയുന്നത് ശ്രദ്ധിച്ചാട്ടെ, 12 വാക്യം, ഞാൻ ജ്ഞാനവും ഭ്രാന്തും ഭോഷത്വവും നോക്കുവാൻ തിരിഞ്ഞു. രാജാവിന്റെ ശേഷം വരുന്ന മനുഷ്യൻ എന്തു ചെയ്യും? പണ്ട് ചെയ്തതു തന്നെ. വേറെ വിധത്തിൽ പറഞ്ഞാൽ, ശലോമോനേക്കാൾ കൂടുതലായി വേറെ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നത്ര ഇവിടെ പറയുന്നത്. താൻ ചെയ്തത് തന്നെ അവരും ആവർത്തിക്കും. അങ്ങനെ വളരെ വിരസമായി തോന്നും എന്നാണ് ശലോമോൻ പറയുന്നത്. ഒരു ഭോഷനായിരിക്കുന്നതിനേക്കാൾ നല്ലത് ബുദ്ധിമാനായിരിക്കുകയാണ്. അജ്ഞാനിയായിരിക്കുന്നതിനേക്കാൾ നല്ലത് വിദ്യാഭ്യാസമുള്ള അറിവുള്ള വ്യക്തിയായിരിക്കുന്നതാണ്. 14 വാക്യത്തിൽ നാം കാണുന്നു, ജ്ഞാനിക്ക് തലയിൽ കണ്ണുണ്ട്, ഭോഷൻ ഇരുട്ടിൽ നടക്കുന്നു. എന്നാൽ അവർക്കെല്ലാവർക്കും ഗതി ഒന്നു തന്നെ എന്ന് ഞാൻ ഗ്രഹിച്ചു. ജ്ഞാനിക്ക് തലയിൽ കണ്ണുണ്ട്. നമ്മൾ സാധാരണ പറയുമല്ലോ, നിന്റെ തല ഉപയോഗിക്കുക, നിന്റെ കണ്ണുകൾ ഉപയോഗിക്കുക എന്നൊക്കെ. അതാണ് ശലോമോൻ ഇവിടെ പറയുന്നത്. ബുദ്ധിമാനായ ഒരു മനുഷ്യൻ അവന്റെ തലയും കണ്ണുകളും ഉപയോഗപ്പെടുത്തുന്നു. താങ്കൾ എത്ര ബുദ്ധിസാമർഥ്യമുള്ളവനായിരുന്നാലും താങ്കൾ ഭോഷനിൽ നിന്ന് വളരെയധികം അകന്നവനായിരിക്കില്ല. കാരണം താങ്കൾ വാസ്തവത്തിൽ ഈ പറഞ്ഞ വ്യക്തിയെപ്പോലെ തന്നെ ഒരു അന്ത്യത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും ഒരേ അന്ത്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരേ വിധത്തിൽ അവസാനിക്കും എന്ന് ചുരുക്കം. 15 വാക്യത്തിൽ നാം കാണുന്നത്, ആകയാൽ ഞാൻ എന്നോട്, ഭോഷനും എനിക്കും ഗതി ഒന്നു തന്നെ, പിന്നെ ഞാൻ എന്തിന് അധികം ജ്ഞാനം സമ്പാദിക്കുന്നു എന്ന് പറഞ്ഞു. ഇതും മായയത്രേ എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. ബുദ്ധിസാമർഥ്യമുള്ളവൻ വേറെ മാർഗം കണ്ടുപിടിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കും. ഇതും മായയത്രേ എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. ആധുനിക മനുഷ്യൻ തന്റെ ശാസ്ത്രീയ പുരോഗതിയും കണ്ടുപിടുത്തങ്ങളുമെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടും മനുഷ്യായുസ്സിന് വളരെയധികം ദൈർഘ്യം കൂട്ടുവാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമത്രേ. ശരാശരി ആയുർ ദൈർഘ്യം 10 വർഷങ്ങളോളം കൂട്ടുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത്രേ പറയുന്നത്. എന്നാൽ ആ 10 വർഷത്തെ നിത്യതയുമായി തുലനം ചെയ്യുമ്പോൾ താങ്കൾ എന്തു നേടി എന്ന് ആലോചിച്ചു നോക്കുക. നിത്യതയുടെ ക്ലോക്കിൽ ഒരു സെക്കൻഡിന്റെ സമയം ഇതിനില്ല എന്നോർക്കണം. ഈ ഭൂമിയിലെ ജീവിതത്തിനു വേണ്ടി വളരെയധികമൊന്നും വാസ്തവത്തിൽ മനുഷ്യന് ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. 16 വാക്യത്തിൽ, ഭോഷനെക്കുറിച്ചാകട്ടെ ജ്ഞാനിയെക്കുറിച്ചാകട്ടെ ശാശ്വതമായ ഓർമ്മയില്ല, വരും കാലത്ത് അവരെ ഒക്കെയും മറന്നുപോകും. അയ്യോ, ഭോഷൻ മരിക്കുന്നതുപോലെ ജ്ഞാനിയും മരിക്കുന്നു. അവർ രണ്ടുപേരും ഒരുപോലെ മരിക്കുന്നു എന്ന് ശലോമോൻ ഇവിടെ പറയുന്നു. താങ്കൾ ഒരുപക്ഷെ വളരെയധികം ബുദ്ധിസാമർഥ്യമുള്ള വ്യക്തിയായിരിക്കും. താങ്കൾ നല്ല വിദ്യാഭ്യാസമുള്ളവനോ പല ഉന്നത ബിരുദങ്ങൾ സമ്പാദിച്ചവനോ ആയിരിക്കാം. താങ്കളെ ഞാൻ ആ കാര്യത്തിന് അഭിനന്ദിക്കുന്നു. എന്നാൽ നിങ്ങളുടെ മരണത്തിന്റെ സമയം വരുമ്പോൾ ഇതൊന്നും തന്നെ നിങ്ങളെ സഹായിക്കയില്ല, അതൊന്നും താങ്കളെ രക്ഷിക്കുകയുമില്ല. താങ്കൾക്ക് പോകേണ്ട സമയം അത് വരുമ്പോൾ പോയേ മതിയാകൂ. അതിൽ നിന്നും താങ്കളെ വിടുവിക്കുവാൻ കഴിവുള്ള യാതൊന്നും തന്നെ ഈ ലോകത്തിലില്ല. 17 വാക്യത്തിൽ നാം കാണുന്നത്, അങ്ങനെ സൂര്യന് കീഴെ നടക്കുന്ന കാര്യം എനിക്ക് അനിഷ്ടമായതുകൊണ്ട് ഞാൻ ജീവനെ വെറുത്തു, എല്ലാം മായയും വെറുതാ പ്രയത്നവും മാത്രേ. മായ എന്നതിന്റെ അർത്ഥം ശൂന്യമായത്, അർത്ഥമില്ലാത്തത്, ലക്ഷ്യമില്ലാത്തത് എന്നെല്ലാമാകുന്നു എന്ന കാര്യം വീണ്ടും ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. മായ എന്നാൽ ശൂന്യമായത്, അർത്ഥമില്ലാത്തത്. ആകാശത്തിന് കീഴെ ഇത്രയെല്ലാം പ്രവർത്തിച്ചിട്ടും എന്താണ് വാസ്തവത്തിൽ നേടിയത്? വളരെയേറെ പരിശ്രമിച്ച് ഒക്കെ സമ്പാദിച്ചിട്ട് വാസ്തവത്തിൽ നിലനിൽക്കുന്നതായി നേടിയതെന്താണ്? എഡിസൺ ഇതിന്റെ ഒരു ഉദാഹരണമാണ്. അദ്ദേഹം ഒരു പരീക്ഷണശാലയിൽ വർഷങ്ങളോളം രാവും പകലും പരീക്ഷണങ്ങളിൽ മുഴുകി കഴിഞ്ഞുകൂടി. അനേക പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തി. വൈദ്യുതി ബൾബും മറ്റ് പല കണ്ടുപിടുത്തങ്ങളും അദ്ദേഹത്തിന്റെ വകയാണ്. അദ്ദേഹം ഒരു ബുദ്ധിശാലിയായിരുന്നു. എന്നാൽ മറ്റെല്ലാവരെയും പോലെ അദ്ദേഹം മരിച്ചു. എന്ത് പ്രയോജനമാണ് വാസ്തവത്തിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുണ്ടായത്? രാവും പകലും വ്യത്യാസമില്ലാതെ അനവധി പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തി. ഉറക്കം പോലും പരീക്ഷണശാലയിൽ തന്നെയായിരുന്നു. ജീവിതം അദ്ദേഹത്തിന് ആനന്ദത്തിന് പകരം വിരസമായിരുന്നു എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. അതിന്റെ വേറൊരു വശമുണ്ട് എന്ന കാര്യം ഞാൻ വിസ്മരിക്കുന്നില്ല. എന്നാൽ അതേക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ വളരെയേറെ വിരസമായ ഒരു ജീവിതമാണ് ഈ പറഞ്ഞ അനേകരും നയിക്കുന്നത്. 18 വാക്യത്തിൽ നാം കാണുന്നത്, സൂര്യന് കീഴെ ഞാൻ പ്രയത്നിച്ച പ്രയത്നമൊക്കെയും ഞാൻ വെറുത്തു, എന്റെ ശേഷം വരുവാനിരിക്കുന്ന മനുഷ്യന് ഞാൻ അത് വെച്ചേക്കേണ്ടി വരുമല്ലോ. അത് രസമായിരിക്കുന്നില്ലേ? ഇതെല്ലാം വിട്ടിട്ട് ഞാനും നിങ്ങളും ഒരിക്കൽ ഇവിടെ നിന്നും പോകേണ്ടതായിട്ടുണ്ട്. ഒന്നും കൊണ്ടുപോകാനൊക്കില്ല. അതേക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തങ്ങളുടെ ജീവിതകാലം മുഴുവൻ പണി ചെയ്ത് ലോകപ്രകാരമുള്ള കാര്യങ്ങൾ കൂട്ടിവെച്ചിട്ട് അവസാനം അവർ അതെല്ലാം വിട്ടിട്ടു പോകുന്നു. മക്കൾക്ക് കൊടുത്തിട്ടാ പോകുന്നതെന്ന് പറയുന്നു. പക്ഷേ മക്കൾ അനുഭവിക്കുമെന്ന് ആര് കണ്ടു? പലപ്പോഴും മക്കൾ അത് കളഞ്ഞുകുളിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ശലോമോൻ രാജ്യത്തെക്കുറിച്ച് തന്നെ ഒരുപക്ഷെ ചിന്തിക്കാതെ പറയുന്നതായിരിക്കും. അവൻ തന്റെ രാജ്യം മകന് വിട്ടിട്ടു പോയി. എന്നാൽ അവന്റെ മകൻ ഭോഷത്വം പ്രവർത്തിച്ചു. അവന്റെ ഭോഷത്വം മൂലം രാജ്യം വിഭജിക്കപ്പെടുവാനിടയായി. രാജാക്കന്മാരുടെ 1:12 നാം അത് വായിക്കുന്നുണ്ട്. എത്ര പരിതാപകരമായ വസ്തുതയായിരുന്നു അത്. ഇവിടെ ശലോമോൻ പറയുന്നു, സമ്പാദിച്ചു, കഷ്ടപ്പെട്ടു, എന്നാൽ ആർ അനുഭവിക്കുമെന്നറിയില്ല. 19 വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ ജ്ഞാനിയായിരിക്കുമോ ഭോഷനായിരിക്കുമോ ആർക്കറിയാം. എന്തായാലും ഞാൻ സൂര്യന് കീഴെ പ്രയത്നിച്ചതും ജ്ഞാനം വിളങ്ങിച്ചതുമായ സകല പ്രയത്ന ഫലത്തിന്മേലും അവൻ അധികാരം പ്രാപിക്കും. അതും മായയത്രേ. ലോകപ്രകാരമുള്ളതിനു വേണ്ടി പ്രയത്നിക്കുകയും പിന്നീട് അവ ഒരു ഭോഷന് വിട്ടിട്ടു പോകേണ്ടി വരികയും ചെയ്യുന്നത് സമയം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണെന്ന് ശലോമോൻ പറയുന്നു. അത് അവന്റെ ജീവിതത്തിൽ നിന്നും അവൻ മനസ്സിലാക്കിയതാണ്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അത് നിങ്ങളുടെ കാലശേഷം നിങ്ങൾ ആഗ്രഹിക്കാത്ത വിധത്തിൽ ചെലവഴിക്കുന്നുവെങ്കിൽ എത്ര ദുഃഖകരമായിരിക്കുമല്ലേ? നാം ആ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. ശലോമോൻ ആ യാഥാർത്ഥ്യം ഇവിടെ വിളിച്ചറിയിക്കുകയാണ്. 20 വാക്യത്തിൽ, ആകയാൽ സൂര്യന് കീഴെ പ്രയത്നിച്ച സർവപ്രയത്നത്തെക്കുറിച്ചും ഞാൻ എന്റെ ഹൃദയത്തെ നിരാശപ്പെടുത്തുവാൻ തുടങ്ങി. വീണ്ടും ഇത് സൂര്യന് കീഴിലെ കാര്യമാകുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. എഫേസ്യ ലേഖനം 2:6 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിലിരിക്കുന്ന ഒരു വിശ്വാസിയുടെ ചിന്തയല്ലിത്. സൂര്യന് കീഴിലെ ഈ വിചാരം എല്ലായ്പ്പോഴും നിരാശയിലേക്കാണ് വഴി നടത്തുന്നത്. 23 വാക്യം നോക്കിക്കാട്ട്, അവന്റെ നാളുകളൊക്കെയും ദുഃഖകരവും അവന്റെ കഷ്ടപ്പാട് വ്യസനകരവുമല്ലോ. രാത്രിയിലും അവന്റെ ഹൃദയത്തിന് സ്വസ്ഥതയില്ല. അതും മായയത്രേ. അതിനെക്കുറിച്ച് വിചാരിച്ച് വ്യാകുലപ്പെട്ടിട്ട് പ്രയോജനമില്ല എന്ന് ശലോമോൻ മനസ്സിലാക്കി. കാരണം അവന് യാതൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. 24 മുതലുള്ള വാക്യങ്ങൾ കൂടി നോക്കിക്കാട്ട്, തിന്നുകുടിച്ച് തന്റെ പ്രയത്നത്താൽ സുഖം അനുഭവിക്കുന്നതല്ലാതെ മനുഷ്യന് മറ്റൊരു നന്മയുമില്ല. അതും ദൈവത്തിന്റെ കയ്യിൽ നിന്നുള്ളത് എന്ന് ഞാൻ കണ്ടു. അവൻ നൽകിയിട്ടല്ലാതെ ആർ ഭക്ഷിക്കും, ആർ അനുഭവിക്കും? തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു. പാപിക്കോ ദൈവം തനിക്ക് പ്രസാദമുള്ളവന് അനുഭവമാകുവാൻ തക്കവണ്ണം ധനം സമ്പാദിക്കുകയും സ്വരൂപിക്കുകയും ചെയ്യുവാനുള്ള കഷ്ടപ്പാട് കൊടുക്കുന്നു. അതും മായയും വൃഥാ പ്രയത്നവുമത്രേ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ രക്ഷിക്കപ്പെട്ടവനായാലും അല്ലെങ്കിലും താങ്കൾ സ്വയത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നുവെങ്കിൽ അത് ശൂന്യമായിത്തീരും. അത് താങ്കളുടെ ഹൃദയത്തിൽ കയ്പും വിദ്വേഷവും ഉളവാക്കുകയും പരാജയത്തിലേക്ക് നടത്തുകയും ചെയ്യും. നിത്യതയെക്കുറിച്ചുള്ള ബോധമില്ലാതെ, ഈ ആയുസിനപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ചുള്ള കരുതലില്ലാതെ എങ്ങനെങ്കിലും തല്ലിക്കൂട്ടി ഇവിടെ ജീവിക്കുവാൻ ശ്രമിച്ചെന്നാൽ നാം ഇവിടെയും പരാജയപ്പെടും, വരുവാനുള്ള ലോകത്തിലും പരാജയപ്പെടും. ശലോമോൻ തന്റെ പരീക്ഷണങ്ങളുടെ ഫലം ഇവിടെ നമുക്ക് അറിയിക്കുന്നത് വാസ്തവമായും എത്രമാത്രം പ്രയോജനകരമാണ്. നാം നമ്മുടെ ജീവിതത്തിൽ ഭൗതിക നന്മകളുടെ പിൻപെയാണോ, സുഖലോലുപതയുടെ പിൻപെയാണോ, എന്ത് വില കൊടുത്തും സുഖിക്കുക എന്നത് മാത്രമാണോ ലക്ഷ്യം? അല്ല, ഈ വില കൊടുത്ത് സുഖിച്ചതിന് ശേഷം വാസ്തവത്തിൽ സംതൃപ്തി അടയുവാൻ കഴിയുന്നുണ്ടോ? ഭൗതികമായി വാരിക്കൂട്ടിയതിനു ശേഷം സന്തോഷത്തോടുകൂടി ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ? ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ കഴിയുന്നതെല്ലാം സ്വന്തമാക്കിയ ശലോമോൻ തന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് സകലവും മായ. നമ്മുടെ ജീവിതത്തിൽ ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാൻ കഴിയുന്നുണ്ടോ? ദൈവഹിതപ്രകാരം, ദൈവവചനപ്രകാരം ജീവിപ്പാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളോട് വ്യക്തമായി സംസാരിച്ചതിനായി സ്തോത്രം. അവിടുത്തെ വചനം ഞങ്ങളുടെ ജീവനെ ശരിയായ പാതയിൽ നയിക്കുന്നതാണല്ലോ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകുന്ന ഈ പാഠങ്ങൾ ഞങ്ങൾ ഗൗരവത്തോടുകൂടെ കാണുവാനും തിരുവചനമനുസരിച്ച് ജീവിപ്പാനും അവിടെ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഈ ജീവിതം ധന്യമാക്കുവാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, പ്രത്യേകമായി സുഖത്തിന്റെ പിൻപേയും ഭൗതിക നേട്ടങ്ങളുടെ പിൻപേയും ഞങ്ങളുടെ ആയുസ് പാഴാക്കുവാൻ അവിടെ ഞങ്ങളെ അനുവദിക്കരുതേ. അവിടുത്തെ ഹിതപ്രകാരം ജീവിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. വചനം കേട്ട പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് ശക്തീകരിക്കണമേ, സഹായിക്കണമേ, ദൈവകൃപ കൊണ്ട് നിറയ്ക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഫലപ്രദമാക്കി തുടർന്ന് നൽകണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
എന്തോ